കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. 21-ാമത്തെ അധ്യായം കർത്താവിന് വെച്ചാൽ ഇന്ന് നമുക്ക് ധ്യാനിക്കാം. റെവലേഷൻ ചാപ്റ്റർ 21, നമ്മുടെ പ്രത്യാശയെ വീണ്ടും ഉണർത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 21-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്ന് ഏതാനും വാക്യങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശം 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവിനിയില്ല, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം പ്രസ്താവനയായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി, സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനം ഇരിക്കുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അരളി ചെയ്തു. എഴുതുക, ഈ വചന വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നതിന് അത് അവകാശമായി ലഭിക്കും, ഞാനവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികളും എന്നിവർക്കും പോഷ്ക് പറയുന്ന ഇവർക്കുമുള്ള ഓഹരി തീങ്കന്തവ് കത്തുന്ന പോയിക്കത്ര, ഇത് 2-ാമത്തെ മരണം. അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാർ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശുദ്ധതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥനിൽ നിന്ന് തന്നെ ദൈവദേശമുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വലിയേറിയ രക്തത്തിന് തുല്യമായി, സ്വച്ഛ സ്ഫടികതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൻ്റെ മതിലിൽ 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടൊരു അളവുകോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിൻ്റെ വീതിയും നീളവും സമം. അളവുകളുണ്ട്, അവൻ നഗരത്തെ അളന്നു, 1200 നാഴികയെന്നും കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിൻ്റെ മതിൽ അളന്നു, മനുഷ്യൻ്റെ അളവിനെന്ന് വെച്ചാൽ ദൂതിൻ്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗര മതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രക്തവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരക്തം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരക്തം, 8-ാമത്തേത് ഗോമോദകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധരക്തം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും, നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു, ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയിലെ രാജക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിൽ കൊലേ കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവസ്തുവത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല. ഈ വചനത്തിൻ്റെ വായന തന്നെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം യുഗങ്ങൾ കാത്തിരുന്ന് പാപത്തിൽ വീണുപോയി മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് വീണ്ടെടുപ്പ് നിവർത്തിച്ച് അവസാനമായി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഇറങ്ങിയുമെന്ന് മനുഷ്യനോടുകൂടെ വീണ്ടും വസിപ്പാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്ന സന്ദർഭമാണ്. 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മനുഷ്യനോടുകൂടെ വസിച്ചിരുന്ന ദൈവം പാപം മൂലം അകന്നുപോയി. നാം ഏദനിൽ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനോടുകൂടെ നടന്ന് സംസർഗം നടത്തി. പാപത്താൽ വീണുപോയ മനുഷ്യനോട് ദൈവത്തിന് സംസർഗം സാധ്യമല്ല. യുഗങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി, യേശുക്രിസ്തു വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. ഈ ലോകം സാത്താൻ്റെ അധികാരത്തിലായിരുന്നു. പീഡന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ വീണ്ടെടുപ്പും അവൻ സാധിപ്പിച്ചു. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞു. നമ്മൾ ചിന്തിച്ചതുപോലെ പാപികളുടെ ന്യായവിധിയും കഴിഞ്ഞ് അവരെ നിത്യനരകത്തിലേക്ക് തള്ളി ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിച്ച് യാതൊരു അശുദ്ധിയും ഭോഷ്ക പറയുന്നവരും യാതൊരു മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരും കടക്കാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഭൂമി ഉണ്ടാക്കി ആ ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ ആ വീണ്ടെടുപ്പ് നിവർത്തിച്ചിട്ട് പുത്രൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ ഈ സന്ദർഭം. 1 കൊരിന്ത്യർ 15:24 തൊട്ടുള്ള വാക്യം, 1 കൊരിന്ത്യർ 15:24 നമ്മൾ പുനരുദ്ധാനത്തുള്ള ബന്ധത്തിലൂടെ വായിച്ചിട്ട് പിന്നെ അവസാനം അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കി വെക്കുവോളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ, സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടിരുന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച് അവസാനമായി ഒടുക്കത്തെ ശത്രുവായി മരണവും നീങ്ങി രണ്ടാം മരണം നരകത്തിൻ്റെ ന്യായവിധിയും കഴിഞ്ഞ് പാപികളായ മനുഷ്യരെ മുഴുവൻ വേർതിരിച്ച ശേഷം രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു മനുഷ്യ മനസ്സിലും തോന്നാത്ത ഒരു പുതിയ ഭൂമിയെക്കുറിച്ചുള്ള വെളിപ്പാട്, പുതിയ ആകാശത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ദൈവം കൃപയാൽ ഇവിടെ തരികയാണ്. പഴയ നിയമ ഏടുകളിൽ നിന്ന് ഇതോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ പുതിയ ഭൂമിയെക്കുറിച്ച് പഴയ നിയമ ഏടുകളിൽ പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകനോട് ദൈവം വെളിപ്പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട്. ഈ വെളിപ്പെടുത്തിയത് ഒരു പ്രത്യേക സന്ദർഭത്തിലുമാണ്. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൻ്റെ 4 വാക്യം വായിച്ചാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നതായിട്ട് കാണുന്നു. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ, നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടേ മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടി ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. ആരുടെയും ഹൃദയത്തിൽ അത് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഗ്രഹിച്ചിട്ടില്ല, ആരും അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പ്രവാചകനിലൂടെ അത് വെളിപ്പെടുത്തിയിട്ട് ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യമാണ് 5 വാക്യത്തിൽ, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? 5 വാക്യത്തിൻ്റെ അവസാനം, ഞങ്ങൾ എത്രയോ നാളുകളായി പ്രവാസത്തിലും മറ്റും കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഒരു ശുഭകരമായ ഭാവി ഉണ്ടാകുമോ, രക്ഷയുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന മറുപടി നമ്മൾ 65 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ വായിക്കുന്നു. വാസ്തവത്തിൽ അതിൻ്റെ മറുപടിയാണ്. 65:17 തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 65:17 ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു, മുമ്പിലത്തത് ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ, ഞങ്ങൾക്കൊരു ശുഭകരമായ ഭാവി ഉണ്ടാകുമോ, ഇതാ ഞാൻ പുതിയൊരു ആകാശവും ഭൂമിയെ സൃഷ്ടിക്കുന്നു. ദൈവം ഇസ്രായേലിനോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അല്ലാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം വെളിപ്പെടുത്തി തന്നതാണ് ഈ വലിയ വസ്തുത. ഒരിക്കൽ കൂടെ 66 അധ്യായത്തിൻ്റെ 22 വാക്യം നോക്കി, യെശയ്യാ 66:22, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി, അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം ഇത് സൃഷ്ടിച്ചതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർത്തതുപോലെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ആരുടെയും മനസ്സിൽ തോന്നുകയോ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സൗരീസ്വരന്മാരെ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അവൻ്റെ പ്രവർത്തനം എത്ര വലുതായിരിക്കും! ദൈവത്തോളം വലിപ്പമുണ്ട് അവൻ്റെ പ്രവർത്തികൾക്ക്, ദൈവത്തോളം മഹത്വമുണ്ട് അവൻ്റെ മഹത്വപൂർണ്ണമായി പ്രവർത്തിക്കാൻ. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇത് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ എടുത്ത് കോട്ട് ചെയ്ത് പറയുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതും നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിലാണ് ഓർപ്പിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ, കൊരിന്ത്യലേഖനം ഒന്ന് എടുത്താട്ടെ, ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ രണ്ടാം അധ്യായം എടുക്കുമ്പോൾ മഹത്വപൂർണമായ ഈ അവസ്ഥയെക്കുറിച്ച് പൗലോസ് ഓർപ്പിക്കുന്നത് നോക്കി. ഒന്ന് കൊരിന്ത്യർ രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:7, ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെയും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അവർക്കിത് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. എന്താണത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ അത് യെശയ്യാവ് 64:4 എന്നുള്ള കോട്ടിങ്ങാണ്. ആർക്കും തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ, എന്നാൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തേജസ്സിൻ്റെ കർത്താവ് മൂലം നമുക്ക് തേജസ് ലഭിക്കണമെന്നുള്ളത് ദൈവം ഹൃദയത്തിൽ ചിന്തിച്ചിരുന്ന കാര്യമാണ്. തേജസ്സിൻ്റെ കർത്താവ്, അതാണ് ഏഴാം വാക്യത്തിൽ വായിക്കുന്നത്. തേജസ്സിൻ്റെ കർത്താവ് മൂലം തേജസ് നഷ്ടപ്പെട്ട് നമുക്ക് തേജസ് ഉണ്ടാകണം. ആ വിധത്തിൽ ദൈവം കരുതിയത് ഒരു മനുഷ്യനും മനസ്സിലായിരുന്നില്ലേ? നമ്മൾ വായിക്കുന്നില്ലേ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇവിടെ പഴയ പുതിയ നിയമങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അത് തൻ്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭാഗവും ആ വിധത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ വളരെ വ്യക്തമായി 2 പത്രോസ് 3:13 പത്രോസ് രേഖപ്പെടുത്തി, നാം അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി വസിക്കുന്ന ഒരു ഭൂമി, അന്ന് അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കരുതൽ, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ചിന്ത, തേജസ്സിൻ്റെ കർത്താവ് മൂലം നമുക്ക് ലഭിക്കുന്ന തേജസ്സിൻ്റെ മഹത്വം, ഇത്ര വലിയ തേജസ്സൊക്കെ നമുക്ക് വരുമെന്നുള്ളത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കാരണം നമുക്ക് ഈ തേജസ് കിട്ടാതിരിപ്പാൻ വേണ്ടി അവർ കർത്താവിനെ ക്രൂശിക്കാതിരുന്നേനെ. എന്നാൽ അവൻ മൂലം നാം തേജസ്സിലേക്ക് നടത്തപ്പെട്ട് ആ വലിയ ദൈവം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. നീ നിവസിക്കുന്ന ആ പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും വേണ്ടി നാം കാത്തിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ആ ഭൂമിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ ഭൂമി കടന്നുപോയ വ്യത്യസ്ത ഘടകങ്ങൾ തിരുവചനത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വ്യക്തമായി അത് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ ഒരു സത്യം മനസ്സിലാകുന്നു. ഒരു പുതിയ ഭൂമി ഉണ്ടാക്കുന്നു. നമ്മൾ യെശയ്യാവിൽ വായിച്ച പോലെ പുതിയ ആകാശം പുതിയ ഭൂമി എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്ന പോലെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒന്നാണ് ആ പുതിയ ഭൂമിയും പുതിയ ആകാശം. എന്നാൽ ഭൂമിയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ ഈ പുതിയ ഭൂമി കടന്നു വരുന്നത് 7th stage ഏഴ് ഘടകങ്ങളുടെ ഈ ഭൂമി കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒന്ന് ഓടിച്ച് ഞാൻ അതൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. 7th ഘടകമാണ് ഈ പുതിയ ഭൂമി കടന്നു വരുന്നത്. 1st ദൈവം ആദിയിൽ സൃഷ്ടിച്ച ഭൂമിയാണ്. 1 വായിക്കുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഏദൻ തോട്ടത്തിൽ ആദവിനെ പോയി സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിച്ച സൃഷ്ടിപ്പല്ല. 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ഭൂമി ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന പോലെ പാഴും ശൂന്യവുമായിട്ട് അല്ലായിരുന്നു സൃഷ്ടിച്ചത്. തെളിവ് യെശയ്യാവ് 45 നോക്കിക്കാട്ടെ. യെശയ്യാവ് 45, ദൈവം പ്രാരംഭമായ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ പാഴും ശൂന്യവുമായിട്ട് സൃഷ്ടിച്ചതല്ല, ഒറിജിനൽ എർത്ത്, ആദ്യത്തെ ഭൂമി. യെശയ്യാ പ്രവചനം 45:18 നോക്കിക്കാട്ടെ. 18 ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചത്. ഹി ഫോംഡ് ഇറ്റ് ടു ബി ഇൻഹാബിറ്റഡ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിനെ പാഴായിട്ടല്ല സൃഷ്ടിച്ചത്. 1:1 ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. ആ ഭൂമി ദൈവം സൃഷ്ടിക്കുന്നത് പാഴായിട്ടുള്ള നിർമ്മിതി അല്ലായിരുന്നു. എന്നാൽ 1:1 കഴിയുമ്പോൾ ഭൂമി പാഴും ശൂന്യവുമായി. എന്തുകൊണ്ട് പാഴും ശൂന്യവുമായി? എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചിട്ട് ഈ ഭൂമി പാഴും ശൂന്യവുമായി മാറിപ്പോയി. ചാവോറ്റിക്കർ, പാഴും ശൂന്യമായ ഭൂമി. ആ പാഴും ശൂന്യമായ ഭൂമിയെയാണ് ഉൽപ്പത്തി പുസ്തകം 1:1 കഴിഞ്ഞ് വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1:2 ചാവോറ്റിക്കർ, പാഴും ശൂന്യമായ ഭൂമി. എന്തോ വലിയ വിപത്ത് സംഭവിച്ചു, എന്തോ വലിയ ന്യായവിധി കടന്നു വന്നു. ഒരു പക്ഷെങ്കിൽ ഇവിടെ വസിച്ചിരുന്ന ദൂതന്മാർ പാപം ചെയ്തതിൻ്റെ ഫലമായി അങ്ങനെ സംഭവിച്ചതാണെന്ന് ചിന്തിപ്പാൻ ന്യായമുണ്ട്. ദൈവത്തിൻ്റെ വലിയ ന്യായവിധി വന്നു. ഇനിയും ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ ഒരിക്കലും വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ നാം ഓർക്കുന്ന പോലെ വെള്ളം കൊണ്ട് നശിപ്പിച്ചു എന്ന് പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ അത് നോഹയുടെ കാലത്തെ ജലപ്രളയമല്ലായിരുന്നു. പത്രോസ് ലേഖനം 2 പത്രോസ് 3 സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3 2 പത്രോസ് 3 5 വാക്യം വായിക്കുമ്പോൾ, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലുള്ളവുമായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം എന്നുള്ള ലോകമാണ് പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായ ലോകം. ഏതെനിലെ ലോകമല്ല, പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായ ഭൂമി. പാഴും ശൂന്യമായിട്ടല്ല അവൻ സൃഷ്ടിച്ചത്, പാർപ്പനായി സൃഷ്ടിച്ച ഭൂമി, ആ ഭൂമി. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമി അത് വെള്ളം കൊണ്ട് ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ജലപ്രളയം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നോഹയുടെ ജലപ്രളയമാണ് നമ്മൾ ഓർക്കുന്നത്, അല്ല എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വളരെ വിശദീകരണത്തിലേക്ക് പോകാതെ നോക്കുക, ഇവിടെ ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു. എന്നാൽ ഇപ്പോഴുള്ള ഭൂമി ഇനിയും അത് തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരിക്കൽ വെള്ളം കൊണ്ട് നശിപ്പിച്ച പോലെ ഇനി അത് തീ കൊണ്ട് നശിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് നിൽക്കാം. ഒറിജിനൽ ഭൂമി, ആദ്യം സൃഷ്ടിച്ച ഭൂമി, ആദ്യയിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി. 2, ചാവോറ്റിക്കർത്ത് അല്ലെങ്കിൽ പാഴും ശൂന്യമായി തീർന്ന ഭൂമി. ആ ഭൂമിയാണ് ദൈവം വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിച്ച ഭൂമിയുടെ പേരാണ് ഏഡനിക് എർത്ത്, ഏദൻ തോട്ടമുള്ള ഭൂമി. അവൾ നോക്കുക, ഒറിജിനൽ എർത്ത്, 2, പാഴും ശൂന്യമായ ഭൂമി, 3, ഏദനിക് എർത്ത്, ഏദൻ തോട്ടം ഉള്ള ആ ഭൂമി. ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആക്കുമ്പോൾ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് കിങ്സ് ജെയിംസ് വേർഷനിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, റീപ്ലനിഷ് ദ എർത്ത്, ഭൂമിയിൽ വീണ്ടും നിങ്ങൾ നിറയുക. കിങ്സ് ജെയിംസ് വേർഷനിലെ ഇംഗ്ലീഷ് പദം അങ്ങനെയാണ്, റീപ്ലനിഷ്, ഭൂമിയിൽ വീണ്ടും നിങ്ങൾ നിറയുക. വീണ്ടും നിറയുകയാണ്, റീപ്ലനിഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് നിറഞ്ഞിരുന്നു, ഒരിക്കൽ നിറഞ്ഞിരുന്നു. ഒറിജിനൽ എർത്ത് പാണ്യം ശൂന്യമായി ദൈവം സൃഷ്ടിച്ചതല്ല. എന്നാൽ വീണ്ടും മനുഷ്യനോട് ആവശ്യപ്പെട്ടു, റീപ്ലനിഷ്, നിറയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു ഏദൻ ഭൂമി. എന്നാൽ ഏദൻ ഭൂമി അത് 3 സ്ഥിതിയാണ്. ആ ഏദൻ ഭൂമി മറ്റൊരു വലിയ വിപത്തിലേക്ക് വീണു. മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീണ ഭൂമിയായി, ഫോളൻ എർത്ത്. അത് 4 ഫോളൻ എർത്ത്, വീണുപോയ ഭൂമി. ആ വീണുപോയ ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളച്ചു, കണ്ണുനീരുണ്ടായി, ഭൂമി വേദനപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങുന്ന സന്ദർഭം, സർവസൃഷ്ടി ഒരുപോലെ ഈറ്റുന്നവടെ ഞരങ്ങുന്ന ഒരവസ്ഥ, അത് 4 ഭൂമിയാണ്. ആ ഭൂമിയിലാണ് മനുഷ്യൻ പണിപ്പെട്ട് പലതും പണിതുയർത്തുവാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ആ ഭൂമി നമ്മൾ പിന്നെ വായിക്കുന്നു, ജലപ്രളയം കൊണ്ട് നശിച്ചു പോവുകയാണ്. ജലപ്രളയത്താൽ നശിച്ച ശേഷം, ജലപ്രളയത്തിൻ്റെ ശേഷമുണ്ടായ ഭൂമി, ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിരുന്നു. 900 ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ആയുസ് 100 കുറയുന്നു. പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടായി. ജലപ്രളയത്തിൻ്റെ ശേഷം, അതായത് 5 കടന്നു വരുന്ന ഭൂമി, ആ ഭൂമിയിൽ വന്ന വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. ആ ഭൂമിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, അത് 5 ഘടകമാണ്. എന്നാൽ യേശു ക്രിസ്തു വീണ്ടും കടന്നു വരും, 1000 കൂടെ ഭരിക്കുമ്പോൾ അത് സഹസ്രാബ്ദ വാഴ്ചയാണ്. ആ ഭൂമിയെക്കുറിച്ച് നമ്മൾ വീണ്ടും സൃഷ്ടിച്ചു, അതെത്ര മനോഹരപൂർണ്ണമാണ്, നമ്മൾ ഓർക്കുകയുണ്ടായി. 6 കഴിഞ്ഞ് 7 വരുന്നതാണ് നമ്മളിപ്പോൾ വായിച്ച പുതിയ ഭൂമി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒറിജിനൽ ഭൂമി, ആദ്യം ദൈവം സൃഷ്ടിച്ച ഭൂമി, പിന്നീട് വാഴും ശൂന്യമായി തീർന്ന ഭൂമി, പിന്നീട് ഏദൻ തോട്ടത്തെ നിർമ്മിച്ച് ആദമപുമാരെ സൃഷ്ടിച്ചാക്കിയ ഭൂമി, പിന്നീട് വീണുപോയ ഭൂമി, പാപത്തിൻ്റെ ഫലമായി മുള്ളും പറക്കാരയും മുളച്ച ഭൂമി, പിന്നീട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ജലപ്രളയത്തിൻ്റെ ശേഷം വന്ന ഭൂമി, ആ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. 6 സഹസ്രാബ്ദ വാഴ്ച, 1000 കർത്താവ് ഭരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഭൂമി. 7 ഒരു പുതിയ ഭൂമി, 7 ദൈവത്തിൻ്റെ പൂർണ്ണതയാണ്. നമ്മളിപ്പോൾ വായിച്ചു, പുതിയ ആകാശം പുതിയ ഭൂമി എൻ്റെ മുമ്പാകെ നിലനിൽക്കും, ഒരിക്കലും അത് മാറ്റപ്പെടാതെ അവിടെ നിൽക്കുമെന്നുള്ളത് ദൈവം നമുക്കവിടെ ഓർപ്പിച്ചിരിക്കുകയാണ്. സഭാപ്രസംഗി 1:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ മാറുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കും. ഭൂമിയോ എന്നേക്കും നിലനിൽക്കും. ഈ ഭൂമിയെ, പുതിയ ഭൂമി തീ കൊണ്ട് ചുട്ടടിച്ച് ഒരു പുതിയ ഭൂമി ദൈവം സൃഷ്ടിക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന പോലെ ഭൂമി എന്ന ഗോളം മാറിയിട്ട് വേറെ ഒരു ഭൂമി വരികയല്ല. പത്രോസ് രേഖപ്പെടുത്തിയ വാക്ക് ഒന്ന് അപഗ്രഥിച്ചാൽ അത് മനസ്സിലാകും. പത്രോസ് പറഞ്ഞു, ഇപ്പോഴത്തെ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, 2 പത്രോസ് 3:5 5-6 വാക്യം വായിക്കൊണ്ടേ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും പത്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുകൊണ്ടിരിക്കുന്നെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. 6 വാക്യത്തിൽ അന്നുള്ള ലോകം, അന്നുള്ള ലോകം, ആ ലോകത്തോടുള്ള ബന്ധത്തില വീണ്ടും ആ ലോകം തന്നെ തീ കൊണ്ട് ചുട്ടഴിക്കുന്നു. ലോകം എന്നവിടെ പറഞ്ഞ വാക്ക് കോസ്മോസ്, കോസ്മോസ്. ഈ കോസ്മോസിൽ നിന്നാണ് നമ്മൾ ഇന്ന് വളരെ പരിചയമില്ല കോസ്മെറ്റിക് എന്ന വാക്ക് വന്നത്. കോസ്മെറ്റിക്, കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ അലങ്കാരം, അലങ്കൃതമാക്കുക. കോസ്മോസ് എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം. ഭൂമിയെ അലങ്കൃതമാക്കി, മനുഷ്യന് വസിപ്പാൻ ഉതകുന്ന വിധത്തിൽ അലങ്കൃതമാക്കി. ലോകമെന്നതിന് പല വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ കോസ്മോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അലങ്കൃതമായ ഭൂമി. നമ്മളിന്ന് കാണുന്ന മലകളും പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളും കൊണ്ട് അലങ്കൃതമായ ഭൂമി, കോസ്മോസ്, കോസ്മെറ്റിക്. ആ ഭൂമിയാണ് ജലപ്രളയത്തിൽ മുങ്ങി നശിക്കുന്നതും ആ ഭൂമിയാണ് തീ കൊണ്ട് വീണ്ടും ചുട്ടരിക്കുന്നതും ഒരു പുതിയ ഭൂമി വരുന്നത്. സഭാപ്രസംഗി 1:4 ചിന്തിച്ച പോലെ ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ പോകുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ഭൂമി മാറിയിട്ട് വേറെ ഒരു ഭൂമിയെ സൃഷ്ടിച്ചു കൂടോട്ട് കൊണ്ടുവരികയല്ല. 7 വ്യത്യസ്ത ഘടകങ്ങളുടെ ഈ ഭൂമി കടന്നുപോയി 7-ാമത്തെ ഘടകം തീ കൊണ്ട് ചുട്ടഴിച്ച് ഒരു പുതിയ ഭൂമി ഇവിടെ കടന്നു വരികയാണ്. ഒഴിഞ്ഞു പോക എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. കോമായി എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ പണ്ഡിതന്മാർ പറയുന്നു, ആസ്തിത്വ വിനാശനാശമല്ല, ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് മാറുന്നു എന്നാണ് അതിൻ്റെ ആശയമെന്നാണ്. ഭൂമിക്ക് വരുന്ന വ്യതിയാനമാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3:21 വാക്യമുണ്ട്, ഇതിന്റെ സൂചനയായിട്ടുള്ളൊരു വാക്യം. Acts 3:21 കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരികയും അതോടുള്ള ബന്ധത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ Acts 3 Apostle 3:21 ഇങ്ങനെ വായിക്കുന്നു, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവളും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാണ്. സകലവും യഥാസ്ഥാനത്താക്കുന്ന കാലം, ദ്രവത്വത്തിൽ നിന്ന് സൃഷ്ടിക്കൊരു വിടുതല്, ഭൂമിക്ക് വരുന്ന മാറ്റങ്ങള്, ഇവിടെ നമ്മൾ വായിക്കുന്നു സകലവും യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം. വചനത്തിൽ വായിക്കുമ്പോൾ യഹോവയുടെ ദിവസമെന്നും ക്രിസ്തുവിന്റെ നാളെന്നും ഒക്കെ പറയുന്നുണ്ട്. ഡേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് അവൻ സഭയ്ക്ക് വേണ്ടി വരുന്നതും സഭയോടുള്ള ബന്ധത്തിൽ ഇടപെടുന്നതും അവന്റെ ദിവസങ്ങളായി അവൻ വിലപ്പെട്ടതായി എണ്ണപ്പെട്ട് ആ ദിവസം അവന്റെ കാന്തയ്ക്ക് വേണ്ടി മടങ്ങി വന്ന് അവൾക്ക് വേണ്ടിയുള്ള ഭവനം ഒരുക്കി കടന്നു വരുന്നതും ആ ദിവസങ്ങളെ കുറിച്ച് വചനത്തിൽ പറയുമ്പോൾ ക്രിസ്തുവിന്റെ നാൾ എന്നുള്ളൊരു പദം ഉപയോഗിക്കുമ്പോൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്ന കാലഘട്ടത്തിന് പറയുകയാണ്. ഇവിടെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നു, കർത്താവ് മടങ്ങി വരുമ്പോൾ എല്ലാം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലം വരുമ്പോൾ രാജ്യവും യഥാസ്ഥാനപ്പെടുത്തി എല്ലാം അതിൻ്റെ യഥാസ്ഥാനമായ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് രാജ്യം പിതാവായ ദൈവത്തെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഒരു പുതിയ ഭൂമി ആ വിധത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പുതിയ ഭൂമി, പുതിയ ആകാശം. നമ്മളിവിടെ വായിച്ചു അതിൻ്റെ 5-ാം വാക്യത്തിൽ, ഇതാ ഞാൻ സകലവും പുതുതാക്കും. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം, സകലവും പുതുതാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മളെ പുതിയ സൃഷ്ടികളാക്കി, നമ്മുടെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു, നമുക്കൊരു പുതിയ അനുഭവം തന്നു, നമുക്ക് പാർക്കുവാൻ ഒരു പുതിയ ഭവനമൊരുക്കുന്നു, നമ്മെ പാർപ്പിക്കുന്ന ഒരു പുതിയ ഭൂമി ഉണ്ടാക്കുന്നു, സകലവും പുതുതാക്കി തീർക്കുന്ന അനുഭവം. പുതുമയുടെ മാധുര്യം നഷ്ടപ്പെടാത്ത സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു ദിവസം. എല്ലാം പുതുതായിരിക്കുന്ന, പുതുമയുടെ അനുഭവം അനുഭവിക്കുന്ന ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. എന്നാൽ പത്രോസ് രേഖപ്പെടുത്തി, ആകാശം കൊടുമുഴക്കത്തോടെ മാറിപ്പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, നമുക്ക് ആ മലിനപ്പെട്ട പ്രപഞ്ചത്തെ അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ചിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമായിരിക്കും. എന്നിട്ട് അതോടുള്ള ബന്ധത്തിൽ അവിടെ സംഭവിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കുന്ന, കഥാമൂലം നമുക്ക് വേണ്ടി ഒരുക്കിയ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ രണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥൽ നിന്ന് തന്നെ ഇറങ്ങുന്ന ഞാൻ കണ്ടു. അതിനു മുമ്പ് നമ്മളൊരു വാക്യം കണ്ടു, സമുദ്രം ഇനിയില്ല. ഭൂമിയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗം സമുദ്രമാണ്. സമുദ്രമില്ലാത്തൊരു ഭൂമി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സമുദ്രമില്ലെങ്കിൽ എങ്ങനെ മഴ പെയ്യും, എങ്ങനെ മനുഷ്യൻ ജീവിക്കും എന്നുള്ളത് ചിന്തിപ്പാൻ ബുദ്ധിമുട്ടാണ്. ഏദൻ തോട്ടത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ജലപ്രളയം സംഭവിക്കുന്നത് വരെ ലോകത്തിൽ മഴ പെയ്തിരുന്നില്ല. ആയിരത്തിലധികം വർഷം, ഏതാണ്ട് 1500 വർഷക്കാലം ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ലേ. ഒരു നീരാവി പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മനുഷ്യനെ സുഖകരമായി പാർപ്പിക്കുവാൻ ഇതിന്റെ പുറത്തൊരു വലിയ ജലസംഭരണി ഉണ്ടായിരുന്നു. ആകാശത്തിനും മീതെയുള്ള വെള്ളം, ഒരു വലിയ ജലസംഭരണി ഉണ്ടായിരുന്നു. ഒരു വലിയ കാനോപ്പി പോലെ മനുഷ്യനെ പൊതിഞ്ഞിരുന്ന ഒരു പ്രത്യേക അനുഭവം മനുഷ്യന് ഭൂമിയിൽ തരുന്ന ഒരു വലിയ കവറിങ് ഉണ്ടായിരുന്നു. എന്നാൽ ജലപ്രളയ സമയം അതിന്റെ കിളിവാതിലുകൾ തുറന്ന് അതൊക്കെ താഴോട്ട് പോകുന്നു. ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയില്ല ആ വിധത്തിലൊരു ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന്. ഒരുപക്ഷെ ദൈവം വീണ്ടും അതുപോലൊരു അനുഭവത്തിലേക്ക് ഭൂമിയെ കൊണ്ടുവരികയായിരിക്കും. സമുദ്രമില്ലാത്തൊരു ഭൂമി അല്ല, അവിടെ വെളിപ്പെടുത്തി കൊടുത്തു ഒരു പുതിയ യെരുശലേം. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിൽ നിന്ന് ദൈവതേജസ് ഉള്ളതായി നോക്കിയ അതിൻ്റെ രണ്ടാം വാക്യം, ഒരുങ്ങി, ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി. നമുക്കറിയാം മണവാട്ടികളെ വിവാഹ ദിവസം അവർ എത്രയോ ഒരുങ്ങിയാണ് നിൽക്കുന്നത്, അതുപോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഓർക്കാനായിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ രണ്ടാം വാക്യം, ഞാൻ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഇവിടെ പറയുന്നു ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് വരുന്നു. ഒരു മണവാട്ടിയെ ഒരുക്കുന്നത് പോലെ നമുക്ക് വേണ്ടി ഒരു പാർപ്പിടം അവിടെ ഒരുക്കുകയാണ്. വളരെ വ്യക്തമായി എബ്രായ ലേഖനം 10:10 വാക്യത്തിലും 16 വാക്യത്തിലും ഒരു വാക്യം വായിക്കുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായി നിർമ്മിച്ച ഒരു പട്ടണത്തിന് വേണ്ടി അബ്രഹാം നോക്കി പാർത്തു. പക്ഷെ അവിടെ വായിക്കുന്നത് ദൈവം സൃഷ്ടിച്ച പട്ടണമാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണം, ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു പട്ടണം. ഇറ്റ് വാസ് ഓൾറെഡി പ്രിപ്പയർഡ്, സൃഷ്ടിക്കപ്പെട്ടൊരു പട്ടണത്തിനാണ് അബ്രഹാം നോക്കി പാർത്തത്. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ഒരുക്കാൻ പോവുകയാണ്. അവൻ്റെ കരമാണ് അതൊരുക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു അതൊരുങ്ങി ഇറങ്ങി വരികയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അവനെക്കാട്ടിൽ സൗന്ദര്യത്തിൻ്റെ ചിന്തയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. അവനാണ് ഈ ഭൂമിയുടെ സകല സൗന്ദര്യ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ. അവൻ മുഖാന്തരം അവനായി സകലവും സൃഷ്ടിച്ചു. ഇവിടെയുള്ള സൗന്ദര്യമുള്ള പുഷ്പങ്ങൾ, സൗരഭ്യം പരത്തുന്ന പുഷ്പങ്ങൾ, മലകളും താഴ്വരകളും നദികളും, ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്ന സകല കാഴ്ചകളും കാണുന്ന ഈ പ്രപഞ്ചവും അവൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യനും ഒക്കെ എത്ര സൗന്ദര്യമുള്ളവരാണ്. ഇവിടെ പാട്ടുകൾ പാടുന്ന കിളികളും അവൻ സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടിജാലങ്ങളും അതിൻ്റെ സൗന്ദര്യമൊക്കെ എത്ര വലുതാണ്. ഈ പ്രപഞ്ചത്തെ പാപം മൂലം ഇത്രത്തോളം ഭംഗം വന്നിട്ടും ഇതിൻ്റെ സൗന്ദര്യം എത്ര വിശാലമാണ്, എത്ര ആകർഷിക്കപ്പെടുന്നതാണ്. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കുകയും, ഈ സൗന്ദര്യമുള്ളതിനെ സൃഷ്ടിച്ച കർത്താവ് അവൻ ഒരെണ്ണം ഒരു പട്ടണം ഒരുക്കുകയാണെങ്കിൽ അതിൻ്റെ സൗന്ദര്യം എത്ര വലുതായിരിക്കും, അതിൻ്റെ ബ്യൂട്ടി എത്ര വലുതായിരിക്കും. മനുഷ്യ മനസ്സിൽ അത് ചിന്തിപ്പാൻ ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലേ, ഒരു കണ്ണും കണ്ടിട്ടില്ലേ. നമുക്ക് വെളിപ്പെടുത്തി തന്നത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട് ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഐ ഗോ ടു പ്രിപ്പയർ എ ഹൗസ്. ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് എസ് എ ബ്രൈഡ്. അപ്പൊ കർത്താവിൻ്റെ കരങ്ങളാൽ ഒരുക്കിയ ആ പട്ടണം, അതിൻ്റെ സൗന്ദര്യം എത്ര വലുതായി. സ്വർഗത്തിൽ ഉള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട്, സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിർമ്മിക്കപ്പെട്ട്, അവൻ്റെ സൂപ്പർവിഷനിൽ അവൻ്റെ സന്നിധിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വീട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അതിൻ്റെ സൗന്ദര്യമാണ് ഇവിടെ കാണുന്നത്. യോഹന്നാൻ അത് വർണ്ണിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ വർണ്ണന യോഹന്നാൻ്റെ വാക്കിൽ പോലും ഒതുങ്ങുന്നില്ല എന്നുള്ളത് ഇവിടെ വായിച്ചാൽ നമുക്ക് കാണാം. 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ അതിനെക്കുറിച്ചൊരു പൊതുവായ വർണ്ണനയെ പറയുന്നുള്ളൂ. എന്നാൽ 21:9 തൊട്ട് അതിൻ്റെ പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ വിപുലമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് തരുന്നത്. 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ അതിൻ്റെ അകത്തുള്ള ഈ പുത്തൻ യെരുശലേമിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, ആ വെളിപ്പാട് നമുക്കിങ്ങനെ പ്രോഗ്രസീവായിട്ട് തരികയാണ്. 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യത്തിൽ ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കുന്ന പോലെ ഇവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഒരു പൊതുവായ ഒരു വർണ്ണന. അതിൻ്റെ ശേഷം അതിനകത്ത് കേരളം എന്ന് പറയുന്നത് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഒരു മാപ്പ് എടുത്ത് വെച്ച് കാണിക്കുന്ന പോലെ 21-ാം അധ്യായത്തിൻ്റെ 9 തൊട്ടുള്ള വാക്യങ്ങൾ കേരളത്തിൽ നമ്മൾ വസിക്കുന്ന വീടിനെ കുറിച്ചുള്ള വർണ്ണന തരുന്നതാണ് 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ 21-ും 22-ും അധ്യായങ്ങളിൽ ഏറ്റവും അധികം വർണ്ണന ഈ ഭവനത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ആ ഭവനത്തെക്കുറിച്ചുള്ള വർണ്ണന ദൈവം എന്തിനാണ് ഇത് ഇങ്ങനെ വർണ്ണിച്ചത്? നാം അറിയണം നമുക്ക് വേണ്ടി അവൻ ഒരുക്കുന്ന ഭവനം എങ്ങനെയുള്ളതാണ്. കാരണം ആ അറിവ് 2 പത്രോസ് 3:11-12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഇതൊക്കെ തീ കൊണ്ട് അഴിയപ്പെടുവാനുള്ളതാകയാൽ ഉള്ള ദൈവ ദിവസത്തിന്റെ വരവും കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ ബദ്ധപ്പെടുത്തണം, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം, നിങ്ങൾ ഭക്തിയുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഈ വിധത്തിലുള്ളതാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായി ഇതിനു വേണ്ടി കാത്തിരിക്കണം. ആ പ്രത്യാശ നമ്മളിൽ തന്ന് നമ്മളെ വാസ്തവത്തിൽ ഭക്തി നിർഭരമായ ഒരു ജീവിതത്തിനെ പ്രേരിപ്പിച്ച് കാത്തിരിക്കുവാൻ നമ്മളെ വാസ്തവത്തിൽ നമുക്കൊരു പ്രേരക ശക്തിയാണ് ഈ ഭവനം. ഭക്തന്മാർ നോക്കി പാടി അവരാശ്വസിച്ചു, പുത്തൻ യെരുശലേമേ ദിവ്യഭക്തരുടെ ആലയമേ എന്ന് പാടി എത്രയോ വ്യക്തികൾ ആശ്വസിച്ചു. ഈ ഭാഗത്ത് നിന്ന മനോഹരമായ വർണ്ണനയാണ്. അതിൻ്റെ വർണ്ണന വളരെ വിപുലമായിട്ടാണ് ഈ ഭാഗത്ത് തന്നിട്ടുള്ളത്. നമുക്കെടുത്ത് ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും എടുത്ത് നമുക്കൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ വലുപ്പവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്, ഒരു വലിയ സിറ്റിയാണ്. ഇതിൻ്റെ അളവ് പരിശോധിച്ചാൽ ഏതാണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പകുതിയോളം വരും, അമേരിക്കയുടെ പകുതി വലുപ്പമുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന പട്ടണം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നായ അമേരിക്കയുടെ ഏകദേശം പകുതി വിസ്തീർണം ഇതിനുണ്ടെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ദൈവം ഇവിടെ നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, അതിൻ്റെ അളവുകളൊന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള പഠനം നോക്കാം. 15-ാം വാക്യം നോക്കിയേ, എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും എന്ന് പറഞ്ഞാൽ ഗേറ്റുകളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടൊരു അളവുകൾ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. ഒരു ക്യൂബാണ്, നീളവും വീതിയും ഉയരവും സമമാണ്, ക്യൂബാണ്. വേണ്ട, പഴയ നിയമത്തിലോട്ടൊന്ന് നോക്കിയേ, സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമായതിൽ അവർ ശുശ്രൂഷിക്കുന്നുവെന്ന് സമാഗമന കൂടാരത്തെ കുറിച്ച് പറഞ്ഞു. ആ സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലം, ദൈവം വസിക്കുന്ന ഇടം, അവിടെ 15 ക്യുബിറ്റ് നീളം, 15 ക്യുബിറ്റ് വീതി, 15 ക്യുബിറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ക്യൂബായിരുന്നു. മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം, ദൈവം വസിക്കുന്ന സമാഗമന കൂടാരത്തിന്റെ പ്രതലം ഒരു ക്യൂബായിരുന്നു. ശലോമോന്റെ ദേവാലയം പണിതപ്പോൾ അത് കുറച്ചുകൂടെ അളവിൽ വലിപ്പമുണ്ടായിരുന്നെങ്കിലും അതും വീണ്ടും ഒരു ക്യൂബായിരുന്നു. സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമായിരുന്നു. ആക്ഷരികമായ ആ ദൈവം വസിക്കുന്ന ഭവനത്തെ നമുക്ക് വെളിപ്പെടുത്തി, നമുക്കും വസിപ്പാൻ അവിടെ ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നു, ഇതൊരു ക്യൂബാണ്, സമചതുരമാണ്. ഇതിനെ വ്യത്യസ്ത ചിന്തകളുണ്ട്. നീളവും വീതിയും സമമായി കിടന്നിട്ട് ഒരു പിരമിഡ് പോലെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ കൂടുതലും അതൊരു ക്യൂബാണെന്ന് ചിന്തിക്കുന്നതാണ് ന്യായം. പഴയ നിയമ ടൈപ്പുകളിലും അങ്ങനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും നമുക്ക് ആ ശലോമോന്റെ ദേവാലയത്തെക്കുറിച്ചും മറ്റും ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് അങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ ന്യായം. എന്നാൽ ഇവിടെ ദൈവം അതിൻ്റെ അളവ് പറഞ്ഞിരിക്കും. ഒന്ന് നോക്കിയേ, സമചതുരമായി കിടക്കുന്ന നീളവും വീതിയും ഉയരവും ഒരുപോലെയാണ്. എത്രയാണ്? 1200 നാഴിക. 1200 നാഴിക, 12,000 furlong സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1378 miles 7 furlongs അല്പം കൂടുതലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 1400 miles നീളമുണ്ട്. പുത്തൻ എരിശലേമിൻ്റെ ഒരു വശം 1400 miles നീളം, 1400 miles വീതി, 1400 miles ഉയരം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വേൾഡ് ട്രേഡ് സെൻറ്റർ 111 നിലയുള്ള ബിൻ ലാദൻ്റെ ആളുകൾ തകർത്തു കളഞ്ഞ അമേരിക്കയുടെ അഭിമാനമായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ 111 നിലയായിരുന്നു. അതിൻ്റെ ഉയരം 1377 അടിയായിരുന്നു. 1377 അടി എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ വെച്ചിട്ട് ഈ പുത്തനെരിശലേമിനെ അളക്കുകയായിരുന്നുവെങ്കിൽ അതിന് ഉയരം എത്ര വരുമെന്നറിയാമോ? 5,300 വേൾഡ് ട്രേഡ് സെൻറ്റർ എടുത്തു വെക്കണം. ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ, 1377 അടിയായിരുന്നു. നമ്മൾ ഇവിടെ വെളിപ്പെടുത്തിയതനുസരിച്ച് പുത്തനെരിശലേമിൻ്റെ ഹൈറ്റ് അളക്കുകയാണെങ്കിൽ 5,300 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഉയരം വരും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രയും ഉണ്ടെന്ന്. അത്രയും തന്നെ നീളവും വീതിയും അതിനുണ്ടായിരിക്കും. പല പണ്ഡിതന്മാർ ഈ അളവ് കിട്ടിയപ്പോൾ ഇതിൻ്റെ വിസ്തൃതിയും ഒക്കെ അളന്നു നോക്കാൻ അവർ ശ്രമിച്ചു. നീളവും നീളം ഗുണം വീതി സമം വിസ്തീർണം നമുക്ക് കിട്ടും. അവർ അളന്നു നോക്കി, അളന്നു നോക്കിയപ്പോൾ അവരിങ്ങനെ കണക്കുകൾ പറഞ്ഞത് എനിക്ക് വായ്പാനായിട്ടിടയായിത്തീർ. നീളവും വീതിയും കൂടെ കണക്കാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഏറിയ എന്ന് നീളവും വീതിയും കൂടെ കൂട്ടിയപ്പോൾ ഏതാണ്ട് 121,70,110,123 ഏക്കർ, ഏതാണ്ട് 122 crore ഏക്കർ വരും ഈ പുത്തനെരിശലേമിൻ്റെ വിസ്തീർണം. 122 crore ഏക്കർ നീളം ഗുണം വീതി അങ്ങനെ കണക്കാക്കിയതാണ്. ഏതാണ്ട് 122 crore ഏക്കർ വരും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അതിൻ്റെ വലുപ്പം എത്ര വലുതാണെന്ന്. എന്നാൽ വീണ്ടും ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ 1400 miles ഉയരമെന്ന് പറയുമ്പോൾ വെറുതെ അത് ഇട്ടിരിക്കുകയല്ല. കാരണം പഴയ നിയമത്തിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ശലോമോന്റെ ദേവാലയം ദൈവം പണിതത് കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നരായക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 8-ാം വാക്യവും എടുത്താൽ ആ ശലോമോന്റെ ദേവാലയം ഇങ്ങനെ പണിതിട്ട് തട്ടുതട്ടുകളായി പണിതെന്ന, ആൻഡ് എഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് ദ ഹൗസ് ഹി ബിൽഡ് സ്റ്റോറീസ് എൻകാമിസിംഗ് ദ വാൾ ഓഫ് ദ ഹൗസ് എറൗണ്ട് ആൻഡ് ഓൾ എറൗണ്ട്. ശലോമോന്റെ ദേവാലയത്തിൽ തട്ടുതട്ടുകളായി ചുറ്റും ചുറ്റും ഇങ്ങനെ മുറികൾ പോലെ പടുത്തുയർത്തിയിരിക്കുകയായിരുന്നു. സഹസ്രാബ്ദത്തിൽ വരുമ്പോഴും എസക്കിയേൽ 41:6-7 സഹസ്രാബ്ദ ദേവാലയത്തിലും ഇങ്ങനെ ദേവാലയത്തിൻ്റെ മതിലിനോട് ചേർന്ന് അതിങ്ങനെ തട്ടുതട്ടുകളായിട്ട് പണിതുയർത്തിരിക്കുകയാണ്. അല്ല, സ്വർഗത്തിൽ നടക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലൊന്ന് വായിക്കാം. ആമോസിൻ്റെ പുസ്തകം 9:6, ആമോസ് 9:6 പ്രവാചകന്മാർ പറഞ്ഞ അല്പമല്പം കാര്യങ്ങളെങ്കിലും അതുകൂടെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചം കിട്ടും. ആമോസിന്റെ പുസ്തകം 9:6 അവൻ ആകാശത്ത് തൻ്റെ മാളിക മുറികളെ പണിയുന്നു. സ്തോത്രം. ഹീസ് ബിൽഡിങ് ചേംബേഴ്സ് ഇൻ ഹെവൻ, അപ്പർ ചേംബേഴ്സ്. അവൻ ആകാശത്ത് സ്വർഗത്തിൽ തൻ്റെ മാളിക മുറികളെ പണിയുന്നു. ഹീസ് ബിൽഡിങ് ചേംബേഴ്സ് ഓർ സ്റ്റോറീസ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ സ്റ്റോറികൾ പണിയുന്നു, തട്ടുകൾ പണിയുന്നു, കമാനങ്ങൾ പണിയുന്നു. പഴയ നിയമത്തിൽ ശലോമോന്റെ ദേവാലയത്തിലും സഹസ്രാബ്ദ ദേവാലയത്തിലും അതിൻ്റെ ചുറ്റും തട്ടുതട്ടുകളെ പോലെ ഉയർന്നിട്ട് അതിൻ്റെ നടുക്ക് ദേവാലയം നിന്നതുപോലെ അനേക ദൈവദാസന്മാർ വിശ്വസിക്കുന്നു. സമചതുരമായി കിടക്കുന്ന ഇതിൻ്റെ നോക്കുക, തട്ടുതട്ടുകളായി പണിതുയർത്തുമ്പോൾ ഒരു നില 122 crore ഏക്കർ ഉണ്ടെങ്കിൽ 1400 miles ഉയരമുള്ള ഈ വലിയ പട്ടണത്തിൻ്റെ വിസ്തൃതി എത്ര വലുതായിരിക്കും? നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. ദൈവം അവിടെ തട്ടുകളെ പണിയുമ്പോൾ എത്ര വിശാലമായ വീടുകളായിരിക്കും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്. അതിൻ്റെ വലുപ്പം തന്നെ ദൈവം നമ്മുടെ മനുഷ്യ മനസ്സിലൊന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടി വെളിപ്പെടുത്തിയതാണെന്ന് ഓർക്കുക. ആ വേണ്ട, അതിൻ്റെ മതിലിനെ കുറിച്ച് പറഞ്ഞത് അതിലും ശ്രദ്ധേയമായ കാര്യമാണ്. മതിലിനെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വലിപ്പമുള്ള മതിലാണ് അതിൻ്റെ ചുറ്റുമുള്ളത്. നോക്കി അതിൻ്റെ 12-ാം വാക്യം, അതിന് പൊക്കമുള്ള വൻമതിലും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ആ മതിലിനെ കുറിച്ച് പറഞ്ഞു, പൊക്കമുള്ള വൻമതിലാണ്. വീണ്ടും അതിൻ്റെ അളവ് പറഞ്ഞു, 17 വാക്യം നോക്കി, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് 144 മുഴം, 144 ഗ്രേറ്റ് ക്യൂബിറ്റ്സ്, 144 ക്യൂബിറ്റ്, ക്യൂബ് ക്യൂബിറ്റ്. ഒരു ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17.5 അടിയാണെന്ന് അതിനെക്കുറിച്ച് കണക്കാക്കിയവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മതിലിൻ്റെ ഉയരം ഏതാണ്ട് കുറഞ്ഞത് 210 അടിയെങ്കിലും കാണും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് പൊക്കമുള്ളൊരു വൻമതിൽ. ഏതാണ്ട് 210 അടിയെങ്കിലും മതിലിൻ്റെ കിളരം കാണും. സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും ദൈവം തിരശ്ശീല കൊണ്ട് വേർതിരിച്ചൊരു പ്രാകാരമുണ്ടായിരുന്നു. ദേവാലയത്തിലും സഹസ്രാബ് ദേവാലയത്തിനും അങ്ങനെയുണ്ട്. ദൈവം വസിക്കുന്ന, മനുഷ്യൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പുത്രയെരുശലേമിന്റെ ചുറ്റും ഒരു വൻമതിലുണ്ട്. ആ മതിലിൻ്റെ കിളരം ഏതാണ്ട് 210 അടിയാണ്. നമ്മളൊക്കെ ഇന്ന് കാണുന്ന വലിയ മതിൽ എത്ര ഉണ്ട്? 6 അടി, 7 അടി, 10 അടി, 12 അടി ഒക്കെ കാണത്തുള്ളൂ മതിലുകൾ. 12 അടിയോ പോട്ടെ, 20 അടി പിടിച്ചു, 20 അടിയോ 22 അടിയോ ഉള്ള മനുഷ്യൻ പടുത്തുയർത്തിയ മതിലുകൾക്ക് കോട്ടകൾ എന്ന് പേര് പറയുമ്പോൾ, സ്വർഗത്തിലെ ദൈവം പണിതിരിക്കുന്ന മതില് ഏതാണ്ട് 210 അടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത് വലിയ മതിൽ, വൻമതിൽ എന്ന് മാത്രമല്ല മതിലിനെ കുറിച്ച് പോലും വർണ്ണന തന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചേ, 18 വാക്യം, മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തമായിരുന്നു. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വീടുകളെ പോലെ തന്നെ മനോഹരമായി പലരും മതിലുകൾ പണിയാറുണ്ട്. ചിലപ്പോൾ ഞാൻ ആ മതിലൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ് ചിലരുടെ മതിലുകൾ കാണാൻ. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് മതിലുകൾ പണിതിരിക്കുന്ന കാണാൻ സാധിക്കും. മനോഹരമായ മതിലുകൾ. എന്നാൽ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ മതിലെന്ന് പറഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തി സൂര്യകാന്തം, ജാസ്പർ എന്ന് പറയുന്ന രക്തം കൊണ്ടുണ്ടാക്കിയത്. ജാസ്പർ, സൂര്യകാന്തം. നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ജാസ്പറിന്റെ നിറമെന്ന് പറയുന്നത് ഗ്രീൻ ട്രാൻസ്പെറന്റ് കളറാണ്, ഇളം പച്ച നിറമാണ്. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ഗ്ലാസ്. അപ്പൊ മതിൽ പണിതിരിക്കുന്നത് പച്ച, ഇളം പച്ച നിറമുള്ള ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ്സാണ്. ഇതിൻ്റെ അകത്തു നിന്നുള്ള വെളിച്ചത്തെ കുറിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. യോഹന്നാനോട് വെളിപ്പെടുത്തി ഒരു ജ്യോതിസ്സിറങ്ങി വരുന്ന പോലെയാണ്, ഒരു വജ്രം ശോഭിക്കുന്ന പോലെ ശോഭിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ആ മതിലൊന്നും അതിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശത്തെ തടസ്സപ്പെടുത്താതെ ആ പ്രകാശം അതിലൂടെ ഇങ്ങനെ പ്രകാശഭൂരിതമായി പുറത്തോട്ടൊഴുകയാണ്. കാരണം ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ വായിക്കുന്നു, രാത്രി അവിടെ ഇല്ലേ, അവിടെ വായിച്ചതല്ലേ, അതിൻ്റെ 25 വാക്യം, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വം ബഹുമാനം അതിലെ കൊണ്ടുവരും. 24 വാക്യം, ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. 23 വാക്യം, നഗരത്തെ പ്രകാശിപ്പിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിക്കും. ഈ പുത്തനെരുശലേമിന്റെ മതിലുകൾ പോലും നമ്മൾ നോക്കിയാൽ അതിൻ്റെ 11 വാക്യം, വലിയ രക്തത്തിന് തുല്യമായ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. നോക്കുക, രക്തങ്ങൾ കൊണ്ട് അടിത്തറയുള്ളതും രക്തങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ ഈ പട്ടണത്തിൻ്റെ പ്രകാശമെന്ന് പറഞ്ഞാൽ സൂര്യനെ വെല്ലുന്ന പ്രകാശമായിരുന്നു ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കാണുമ്പോൾ. പത്മോസിൽ വെച്ച് സൂര്യൻ അതിശക്തിയോടെ ശോഭിക്കുന്ന പോലെയായിരുന്നു അവന്റെ മുഖം. ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. നോക്കിയേ, കുഞ്ഞാടനന്റെ വെളിച്ചമായിരിക്കും, അതിൻ്റെ പ്രകാശം അത്ര വലുതായിരിക്കും, വളരെ വലിയ വെളിച്ചമായിരിക്കും. മാത്രമല്ല 13:43 നമ്മൾ വായിക്കുന്നു, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. നമ്മളൊക്കെ സൂര്യനെ പോലെ അങ്ങ് ആകുകയാണെങ്കിൽ കോടാനുകോടി സൂര്യന്മാർ ഒന്നിച്ച് കത്തിയാൽ എങ്ങനെയിരിക്കും? 100 വാട്ട്സിൻ്റെ ബൾബുകൾ 100 എണ്ണം എടുത്ത് കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? വെട്ടം, നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ അന്ന് പിതാവിൻ്റെ രാജ്യത്തിൽ നമ്മളൊക്കെ സൂര്യനെ പോലെ ആയിരിക്കും. ദാനിയേൽ രേഖപ്പെടുത്തി, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ബുദ്ധിമാന്മാർ ആകാശം മണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു 13:43, അന്ന് നീതിമാന്മാർ തങ്ങളുടെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നമ്മളൊക്കെ സൂര്യനെ പോലെ ആകും. കോടാനുകോടി സൂര്യന്മാർ ഒന്നിച്ച് കത്തുകയാണ്. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ജാതികൾ? നമ്മൾ ഈ പുതിയ ഭൂമിയെ കുറിച്ചൊന്ന് പഠിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നു. മൂന്ന് കൂട്ടം ആളുകൾ അവിടെയുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ജാതികളുണ്ട്, വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേലുണ്ട്, ദൈവസഭ കർത്താവിനോടുകൂടെ ഉണ്ട്. ഇവരൊക്കെ എവിടെയാണ് പാർക്കുന്നത്? നമുക്ക് സൂക്ഷിച്ചു പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പുത്തൻ യെരുശലേമിൻ്റെ ഉള്ളിൽ പിതാവിനോടും പുത്രനോടും ഒത്ത് നാം വസിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അതിൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേലെ അവരെന്നും നിലനിൽക്കും, അവരെന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കും, അവർ പെറ്റുപെരുകും, അവർ വർദ്ധിക്കും. അവര് ഈ പുത്തൻ യെരുശലേമിൻ്റെ ചുറ്റും അവർ വസിക്കും. വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേൽ പുത്തൻ യെരുശലേമിൻ്റെ ചുറ്റും വസിക്കും. എന്നാൽ അവരുടെ സംഖ്യകൾക്ക് ഒത്തവണ്ണമാണ് അതിൻ്റെ അതിരുകൾ നിർണയിച്ചിരിക്കുന്നതെന്ന് ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ആവർത്തന പുസ്തകം 32:8 നോക്കുകയും ആവർത്തനം 32:8 മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രയേൽ മക്കളുടെ എണ്ണത്തിന് തക്കുന്ന ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ ഹംസം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാണ്. ഇസ്രയേൽ രാഷ്ട്രത്തിന് വേണ്ടി അതിരുകളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പുതിയ ഭൂമിയോടുള്ള ബന്ധത്തിൽ വീണ്ടെടുക്കപ്പെട്ട യഹൂദന്മാർ, കാരണം നമ്മൾ വായിക്കുന്നു 12 മുത്തുകളാണ് അതിൻ്റെ 12 ഗേറ്റുകൾ. ഇത്ര വലിയ മതിലില് വലിയ മുത്തുകൾ അതിൻ്റെ ഗേറ്റുകളാണ്. ഈ ഓരോ മുത്തിൻ്റെ മുകളിൽ ഓരോ ദൂതന്മാരിരിപ്പുണ്ട്. ഈ ഓരോ മുത്തിൻ്റെ അവിടെ ഓരോ ഇസ്രയേൽ ഗോത്രത്തിൻ്റെ പേരുണ്ട്. പഴയ നിയമം നോക്കിയേ, സമാഗമന കൂടാരം, ദൈവം വസിക്കുന്നു സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൻ്റെ 4 വശത്തും 3 ഗോത്രങ്ങൾ അണിയിറങ്ങുകയാണ്. അതിൻ്റെ പൊരുള് പുത്തൻ യെരുശലേമിൻ്റെ ചുറ്റും യഹൂദന്മാർ അവർക്ക് കുടിപാർക്കുവാൻ കഴിയുന്നു. അവരുടെ ഗോത്രങ്ങൾക്കനുസരിച്ച് ഓരോ ഗേറ്റുകൾ വലിയ മുത്തുകളാണ്. ആ മുത്തുകളിൽ എഴുതിയിരിക്കുന്ന ആ പേരുകൾക്കനുസരിച്ച് അവർ പാളയമിറങ്ങും. അതിൻ്റെ അപ്പുറത്ത് മഹോന്നതൻ അവർക്ക് അതിരുകളെ നിശ്ചയിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ജാതികൾ, വീണ്ടെടുക്കപ്പെട്ട രാഷ്ട്രങ്ങൾ, വീണ്ടെടുക്കപ്പെട്ട രാജാക്കന്മാരും രാജ്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെയും രാജാക്കന്മാർ ഭരിക്കും. 24-ാം വാക്യത്തിൽ ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയട്ടെ, ദൈവം ഇഷ്ടപ്പെടുന്ന ഭരണം രാജകീയ ഭരണമാണ്. ഇനിയും ഭരിക്കുമ്പോഴും ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ചരിത്രത്തിൽ കണ്ടതിൽ ഏറ്റവും മോശമായ ഭരണമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഭരണം. നമ്മൾ പറയും ജനാധിപത്യമാണ് ഏറ്റവും നല്ലത്. അല്ലല്ല, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തെളിയിച്ചു തരാം. തങ്കത്തിൻ്റെ മാറ്റ് കുറഞ്ഞ് വെള്ളി, താമ്രം, ഇരുമ്പ്, അവസാനം കളിമണ്ണ് കൊണ്ട് ഭരിക്കുന്ന ഒരു കാലഘട്ടം. കളിമണ്ണും ഇരുമ്പും കൂടെ ഭരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമല്ല കുറയുന്നത്, അതിൻ്റെ മൂല്യങ്ങളും വിലയും കുറഞ്ഞ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ ഭരണം പോലെ മനുഷ്യ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്ത് മോശമായ ഭരണമുണ്ടോ? ഇന്നും രാജാക്കന്മാരെ ഭരിക്കുന്ന ഗൾഫിലൊക്കെ കടന്നുപോയാൽ വാസ്തവത്തിൽ അവിടെ അനീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനമായി ജീവിക്കുന്നവർക്ക് എത്ര സമാധാനമായി ജീവിക്കാം, എത്ര സുരക്ഷിതത്വമാണ്. ഒരു രാജാവ് നീതിയോടെ ഭരിക്കും, പ്രഭുക്കന്മാർ ന്യായത്തോടെ നീതി നടത്തും. വീണ്ടെടുക്കപ്പെട്ട പുതിയ ഭൂമിയിലും രാജാക്കന്മാരും രാജ്യങ്ങളും ഉണ്ടായിരിക്കും. അവർ അവരുടെ കാഴ്ചകളുമായിട്ട് പുത്തൻ യെരുശലേമിൽ കടന്നു വരും. അവിടെ അവരുടെ കാഴ്ചകൾ കൊണ്ടുവന്ന് കൊടുക്കും. അവർ തിരുവചനത്തിൽ വായിക്കുന്നു, യെരുശലേമിനെ ചുറ്റി നടന്ന് കാണും. ആ ജാതികൾ പെറ്റുപെരുകും, വർദ്ധിക്കും. ഈ വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേലും പെറ്റുപെരുകി വർദ്ധിക്കും. എന്നാൽ പുത്തൻ യെരുശലേമിൻ്റെ അകത്ത് നമ്മൾ വർദ്ധിക്കത്തില്ലേ? നമ്മൾ അവനോടുകൂടെ അതിൻ്റെ അകത്ത് വസിക്കാൻ പോവുകയാണ്. അതിൻ്റെ അകത്തുള്ള വർണ്ണന 22-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തെ കുളിർമ കൊള്ളിക്കുന്ന പഠനമായിരിക്കും ആ 22-ാം അധ്യായത്തിൻ്റെ പഠനം. എന്നാൽ ഇവിടെ ദൈവം ആ പട്ടണത്തെയാണ് നമുക്ക് വരച്ചു തരുന്നത്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു ലോകം. ദൈവം അനുവദിച്ചാൽ തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എന്നാൽ ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഭീരുക്കള, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനിറപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, പോഷ്ക് പറയുന്ന, ഏവനുമുള്ള ഓഹരി ഗന്ധവും കത്തുന്ന പോയികയാണ്. ഇത് 2-ാമത്തെ മരണമാണ്. ഇരുപത്തിയേഴാം വാക്യത്തിൽ കുഞ്ഞാടിന്റെ ജീവസ്വത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതും യാതൊന്നും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ കടക്കയില്ല. യാതൊരു അശുദ്ധനും ആ വിശുദ്ധ പട്ടണത്തിൽ പ്രവേശനമില്ല. അവരുടെ ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോവുകയാണ്. ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളട്ടെ, ദൈവം വസിക്കുന്ന വിശുദ്ധിയുടെ ആ പട്ടണം, ഒരശുദ്ധനും അവിടെ പ്രവേശനമില്ല. വീണ്ടും ജനിച്ച ദൈവമക്കൾക്കല്ലാതെ അവിടെ കാണുവാനോ പ്രവേശിപ്പാനോ ആർക്കും കഴിയില്ല. വീണ്ടെടുക്കപ്പെടാത്ത അശുദ്ധരായ മനുഷ്യർക്ക് രണ്ടാം മരണമായ ഗന്ധരംഗത്തുനിന്ന് പോവുകയാണ്. കുഞ്ഞാടിന്റെ ജീവസ്വത്തുള്ളവർ മാത്രം. എന്നാൽ ദൈവമക്കളോട് ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. രണ്ട് പത്രോസ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. രണ്ട് പത്രോസ് മൂന്നാം അധ്യായം നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചു വന്നിട്ട് അതിൻ്റെ 11-12 വാക്യം, 11-12. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുടുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നാം എത്ര വിശുദ്ധ ജീവിതം, നാം എത്ര ഭക്തിയുള്ള ജീവിതം, നാം എത്ര ബദ്ധപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. രണ്ട്, എബ്രാലേഖനം ഒന്നെടുക്കാം. 12-ാം അധ്യായം, എബ്രാലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 28-ാമത്തെ വാക്യം, എബ്രായർ 12:28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. ഭക്തിയോടും ഭയത്തോടും കൂടെ നാം സേവ ചെയ്യുക. ഒന്ന് യോഹന്നാൻ 3:3 യോഹന്നാൻ രേഖപ്പെടുത്തി, അവനിലെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ലെറ്റ് ഹിം പ്യൂരിഫൈ ഹിംസെൽഫ്. ഈ പ്രത്യാശയുള്ളവനൊക്കെ തന്നെ താൻ നിർമ്മലീകരിച്ചുകൊള്ളട്ടെ. ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവിക്കാം, ബദ്ധപ്പെടുത്തി ജീവിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരികയാണ്. ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷം തോന്നി. എടുത്തു പാടിയ പാട്ടുകളൊക്കെ കർത്താവിൻ്റെ വരവിനെ ഓർപ്പിക്കുന്നതായിരുന്നു. ഇന്ന് എവിടെ ചെന്നാലും ദൈവമക്കളുടെ മധ്യത്തിൽ ആ ആശ വളരെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ വരുന്നു എന്നുള്ളത് ലോകലക്ഷണങ്ങളിലൂടെ വ്യക്തമായി മനസ്സിലാകും. നാം ഭയത്തോടും ഭക്തിയോടും അവനെ സേവിക്കുക, വിശുദ്ധിയോടെ സേവിക്കുക, ഒരു ബദ്ധപ്പെടുത്തിയുള്ള ജീവിതം, കർത്താവിന് വേണ്ടി ബദ്ധപ്പെടുത്തുന്ന ജീവിതം നയിക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്, ദൈവം നമുക്ക് വേണ്ടി തേജസ്സിന്റെ കർത്താവിലൂടെ കരുതിയ തേജസ്, എത്രയോ മഹത്വപൂർണമാണ്. അവനെ സ്തുതിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടേ.